ഒന്ന് തെസ്സലോനിക്കർ നാലാം അധ്യായത്തിന്റെ 14-ാം വാക്യം. വാക്യോട് വെച്ചാണ് നമുക്ക് അതിലോട്ട് വരാം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ പ്രിയ സഹോദരൻ പ്രവീൺ ബദ്ര ഈ ദൈവവചനം സംസാരിക്കാൻ കൂടിയായിട്ട് വന്നു. എന്നെ കഴിഞ്ഞ ആഴ്ചയുടെ എല്ലാ ദിവസങ്ങളും ഈ പ്രത്യേക ദൈവത്തിന്റെ വചനം എന്നെ ചിന്തിപ്പാനക്കണം. ദൈവം എന്നെ സഹായിച്ചു, അതിനൊരു കാരണമുണ്ട്. കാരണം അതിന്റെ ചില ഇതൊന്നൊരു 4 ആഴ്ചക്ക് മുന്നേ ഞാനൊരു ദൈവദിനം വായിച്ച സമയത്ത് എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു അത് മനസ്സിലാകുന്നല്ലോ എന്ന് മനസ്സിൽ വിചാരിച്ച് ഈ ചിത്രം എല്ലാം കൂടെ വന്നപ്പോഴാണ് ഈ ചില കാര്യങ്ങൾ എനിക്ക് ദൈവത്തിന്റെ ആത്മാവ് കഴിഞ്ഞ ആഴ്ചയിൽ മനസ്സിലാക്കുന്നത്. അതിനാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ മുഖ്യമായിട്ടൊരു കാര്യം പറയാം. അതായത് കഴിഞ്ഞ ദിവസങ്ങളില് ഇങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തില് നിങ്ങൾക്കെല്ലാം അറിയാത്ത വാക്യം എടുക്കണം, വാക്യം എടുക്കണ്ട. ഏകദേശം 4-5 വാക്യങ്ങൾ വായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 20-25 മിനിറ്റ് കൊണ്ടുള്ള എന്റെ മെസ്സേജ് തീർക്കാം. അവിടെ യേശുക്രിസ്തു ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, ഇംഗ്ലീഷ് വായിക്കുന്ന ഇങ്ങനെയാണ്: His disciples did not understand these things at first. But when Jesus was glorified, then they remembered that these things had been written about him and had been done to him. യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ പിന്നീട് അവര് ഓർത്തു മനസ്സിലാക്കും. സോ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന They did not understand. നമ്മുടെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്ട്രഗിളാണ് ഞാൻ പറഞ്ഞ കാര്യം വേറെ മനസ്സിലാകത്തില്ല, വേറെ പറഞ്ഞ കാര്യം മനസ്സിലാകത്തില്ല. ഇത് ഇപ്പോഴത്തെ പ്രശ്നമല്ല, എപ്പോഴും ഉള്ള പ്രശ്നമാണ്. യേശുക്രിസ്തു സമയത്ത് യേശുക്രിസ്തു പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, Did you understand? അതിന് ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ചില സന്ദർഭങ്ങളിൽ അവരോട് ഉപമകളാൽ സംസാരിച്ചു. അവർക്ക് എന്തിനാ സംസാരിച്ചാൽ അവർ ഈ കഥ കേട്ടിട്ട് ഒന്ന് ചിന്തിക്കണം. നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചർച്ച എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ സമയമില്ല. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ബിസിയാ, അതുകൊണ്ട് ചിന്തിക്കാൻ സമയമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പല വിഷയങ്ങളും നമ്മൾ മറന്നുപോകും. എന്നെ ചിന്തിപ്പിച്ച എന്റെ കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് മനസ്സിലാകാതെ പോയ ഒരു പാസേജ്, യേശുക്രിസ്തു ഉപമകളാൽ സംസാരിച്ച ഒരു പാസേജ്. നിങ്ങൾക്ക് എല്ലാം ഓർമ്മയുള്ള വിഷയമാണ്. ഒരു ഒരു ഫ്ലൂയിഡ് മാനേജറിനെ പേര്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് മാനേജർ, അല്ലെങ്കിൽ ഒരു ഒരു ഗ്രഹ വിചാരകൻ. ആ മനുഷ്യന് എന്റെ ഡിലെമ നമുക്കെല്ലാം കവർ അറിയാം. അപ്പൊ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പുള്ളിക്കാരന് പുള്ളി ജോലി നഷ്ടപ്പെടും എന്ന് ചിന്തിച്ചപ്പോൾ പുള്ളി ഒരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്തു. എന്റെ കടക്കാരനുള്ള ചെന്ന് പറഞ്ഞു, നിനക്ക് എത്ര എത്ര കടമുണ്ട്? 100 ഉണ്ട്. ഓക്കെ, എന്നാ വെട്ടി കുറച്ചിട്ട് 80 നിക്കാം. എന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങള് ഇങ്ങനെ അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങള് ലോകത്തിലുള്ള സ്നേഹക്കാരെ കണ്ടുപിടിക്കണം. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. എന്തിനാണ് പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ എന്തിനാണ് ഈ ഉപമ യേശുക്രിസ്തു പറഞ്ഞത്? എനിക്ക് മനസ്സിലായ വിഷയം ഇതാണ്. എന്റെ താഴത്ത് യേശുക്രിസ്തു ഒരു വാക്യം പറഞ്ഞുണ്ട്. അതായത് ആ വാക്യം എടുത്ത് വായിക്കാം. ഗ്ലൂക്കോസ് സുശീലം അതിന്റെ 14-ാം അധ്യായത്തിന്റെ 7-9 വാക്യങ്ങൾ, പിന്നെ 14-ാം വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന. അതിനുശേഷം മറ്റൊരുത്തനോട്, നീ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. 100 പറ ഗോതമ്പ് എന്നവൻ പറഞ്ഞു. അവനോട് നീ കഴിച്ചിട്ട് വാങ്ങി 80 എന്ന് എഴുതാന്ന് പറഞ്ഞു. ഓക്കെ, ഈ കാരണം അറിയാം. എന്റെ 11-ാം വാക്യം വായിച്ചത്, സത്യമായത് ഇംഗ്ലീഷ് പറഞ്ഞത് Who will commit to you the trust that the truth riches? What is the truth? അതായത് ഇവിടെ മലയാളത്തിൽ പറയുന്ന ക്ലിയർ ആയിട്ടില്ല, സത്യമായത് ഇംഗ്ലീഷ് പറയുന്ന ട്രൂ റിച്ചസ്, അതായത് ശരിയായ നമ്മുടെ റിച്ചസ്. എന്റെ മലയാളം എന്തോ കൃത്യമായിട്ട് പറഞ്ഞു, സത്യസത്യമായിട്ടില്ല. അതായത് അവിടെ പറഞ്ഞിട്ടുണ്ട് മാമോനെ പറ്റി പറഞ്ഞുണ്ട്, പിന്നെ നീതിയുള്ള മാമോനെ പറ്റി പറഞ്ഞുണ്ട്. സത്യമായ സ്വരൂപം അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, പൈസ ഇൻവെസ്റ്റ്മെന്റ്സ്, ഞാൻ ആ പൈസയെ പറ്റി പറയാനുള്ള ഈ വിഷയം പറഞ്ഞത്. ട്രൂ റിച്ചസ്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ട്രൂ റിച്ചസിനെ പറ്റി യേശുക്രിസ്തു പറഞ്ഞ സമയത്ത്, എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് പറഞ്ഞത് ഈ മനുഷ്യന് നഷ്ടപ്പെടാൻ പോകുന്ന ചില കാര്യങ്ങളെ പറ്റി അവൻ ബോധമുണ്ടായപ്പോൾ അവന്റെ ലൈഫിൽ അവനൊരു സ്ട്രാറ്റജി ചേഞ്ച് ചെയ്യും. ഓക്കെ, അവൻ പുതിയ ചില വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. എനിക്ക് ഇത് വേണ്ട, ഞാൻ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി. പറയാൻ കാര്യം വെച്ചാല് നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തില്, ഇനി നമുക്ക് തെസ്സലോനിക്കയിലേക്ക് വരാം. അതിൽ പറഞ്ഞേക്കുന്ന നാലാം അധ്യായത്തിന് പതിനാറാം വാക്യത്തിൽ പറഞ്ഞേക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ ഒരു പോയിന്റ് നമുക്ക് ഇന്ന് നമ്മുടെ മനസ്സ് സൃഷ്ടിക്കാം. അതായത് അവിടെ പറഞ്ഞേക്കുന്ന കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി വരുമ്പോൾ പിന്നീട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പ്രത്യേക വാക്യത്തിൽ പറഞ്ഞത്. നമ്മള് കഴിഞ്ഞ ആഴ്ച പ്രവീൺ പറഞ്ഞ പോലെ മിക്കവാറും ശവസംസ്കാരത്തോടുള്ള ബന്ധത്തില് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്യമാണ്. എന്നാല് നമ്മളെ സംബന്ധിച്ചോളം, ഇന്ന് ജീവനോടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചോളം, ഓക്കെ, മരിച്ചു കഴിയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ഈ വചനം ഓർക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ജീവനോടിരിക്കുന്ന നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു വാക്യമാണ് ഇത്. അതായത് യേശു ക്രിസ്തു തന്നെ ഈ ഭൂമിയിലേക്ക് കടന്നു വരും, സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇതൊരു മഹാസംഭവമായിരിക്കും. അപ്പം ഇത് പറയാൻ കാര്യം വെച്ചാല് ആദ്യത്തെ വാക്യം ഓർക്കണം, ഇപ്പൊ നമ്മളിത് കേൾക്കുമ്പോ നമുക്ക് ഇതൊരു വലിയ സീരിയസ് ആയിട്ട് നമുക്ക് തോന്നാറില്ല, എനിക്ക് തോന്നാറില്ല. ഓക്കെ, എന്നാൽ നമുക്ക് തോന്നണം. ഇന്നത്തെ ഈ മീറ്റിംഗ് ദൈവം സഹായിച്ച് നമ്മുടെ ചിന്താഗതികൾക്ക് ഒരു വ്യത്യാസം വരുവാൻ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കും. ഇവിടെ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിലാണ് തോന്നുന്നു, അവിടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തില് നമുക്ക് ഭാഗങ്ങളോട്ട് പോകുന്നുടനെ ഒരു കാര്യം ചിന്തിപ്പിക്കാറുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ കാര്യം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു പറയുന്ന കർത്താവ് തന്നെയാണ് വരുന്നത്. യേശുക്രിസ്തു തന്നെയാണ് ഈ ആൾക്കാരെ വിളിക്കാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അവനിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കുള്ള കാര്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിലെ ചില വാക്യം നമുക്ക് വായിക്കാം. ഓക്കെ, അതിന്റെ 24-ാമത്തെ വാക്യം തൊട്ട് 24-ാമത്തെ വാക്യം. ഇവിടെ ഞാൻ ഇവന്റിനെ പറ്റി ഒന്ന് ചെറുതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാ. ഞാൻ ഇതിനെ പറ്റി വലിയതായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും കഴിഞ്ഞ ദിവസങ്ങൾ എനിക്ക് ചിന്തിപ്പാട്ടുകളും ഇടിയായി തരും. ഓക്കെ, പിന്നെ സംഭവിക്കുന്ന വിഷയം വെച്ചാല് ഒന്ന് പറഞ്ഞിരുന്ന മിന്നൽ പോലെ അതിന് തൊട്ട വാക്യത്തെ വാക്യം കേട്ടണം, ഒരു വലിയ ശബ്ദം ഉണ്ടായിരിക്കും, കാഹള നാദം ഉണ്ടായിരിക്കും, യേശുക്രിസ്തു വരും, ദൂതന്മാർ വരും. ഇതിന് ശേഷം സംഭവിക്കാൻ പോകുന്ന ഒരു മിന്നൽ പോലെ ഒരു ശബ്ദം, സോറി, ആ വാക്യം മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറോളം വിളങ്ങും പോലെ മനുഷ്യപുത്രൻ വരുവായി. അതിന്റെ വേറൊരു ഭാഗത്ത് കൊരിന്ത്യരെ എന്താ പറഞ്ഞിരിക്കുന്നത്? പിന്നെ ട്വിങ്ക്ലിംഗ് ഓഫ് എൻ ഐ എന്ന് പറഞ്ഞാൽ ക്ഷണേനായി. ഓക്കെ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരുപാട് വാണിംഗ്സും സമയമൊന്നും കാണത്തില്ല, പെട്ടെന്ന് അതിന്റെ 28-ാമത്തെ വാക്യം അല്ല 29-ാമത്തെ വാക്യം, സോറി 29-ാമത്തെ വാക്യം വായിച്ച് 9-ാമത്തെ വാക്യം അതല്ല. ഈ ഭാഗം നോക്കിയാൽ മഞ്ജുപുത്രൻ ആകാശ മേഘൻ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അടുത്ത വാക്യം 30-ാം വാക്യം, അവൻ തന്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോട് കൂടി അയക്കും. അവർ അവന്റെ ബുദ്ധന്മാരെ ആകാശത്തിന്റെ അറുതി മുതൽ അറുതി വരെ നാല് ദിക്കുകളിൽ നിന്നും കൂട്ടിച്ചേർത്തു. ഒറ്റ നിമിഷം നമ്മുടെ മനസ്സിൽ ഒന്ന് ആലോചിച്ചു നോക്കി, ഒരു നിമിഷം നേരത്തേക്ക്, just for a minute, think about it. This is something going to happen in this world. യേശു ക്രിസ്തു വരുന്നുണ്ടെ ചടയ ഒരു സെക്കൻഡിൽ ഭൂമിയുടെ ഒരു ഭാഗത്തു നിന്ന് ഓരോ ഭാഗത്തിലേക്ക് ഇവിടെ പറയുന്നത് തന്റെ ബ്രദർമാരെ യേശു ക്രിസ്തു ചേർത്തു. അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. വലിയ ശബ്ദം ഉണ്ടാകും, അതായത് ചില കലറുകളൊക്കെ വലിയ മാർബിളും കോൺക്രീറ്റും ഒക്കെ ഇട്ട് അടച്ചു പൂട്ടിച്ചേക്കുന്ന, ഇത് തുറക്കണമെങ്കിൽ വലിയ ശബ്ദം ഉണ്ടാകും. ഇത് വലിയ ശബ്ദം ഉണ്ടാകും. പിന്നെ ആകാശത്തു നിന്നുള്ള വലിയ ശബ്ദം. പിന്നെ ഈ ഭൂമിയിൽ നമുക്ക് ചിന്തിക്കാം, നമ്മളൊക്കെ പലപ്പോഴും വീഡിയോകളും മറ്റു കാര്യങ്ങളും കണ്ടിട്ടുണ്ട്, വണ്ടി ഓടിച്ചു പോകുന്ന ആളും പെട്ടെന്ന് യേശു ക്രിസ്തു ആളെ ആക്സിഡൻസ് ഉണ്ടാവും, പ്ലെയിൻ ക്രാഷ് ആവും, ഓഫീസുകൾ ക്രാഷ് ആവും. ഇവിടെ വലിയൊരു 911-നേക്കാൾ വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ വലിയ ശബ്ദങ്ങളും ഒരു കംപ്ലീറ്റ് പാനിക് ആയിരിക്കും ആ ദിവസം. ഓക്കെ, അപ്പം ഈ ഈ സംഭവത്തിൽ സംഭവിക്കുന്നത് ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മള് എവിടെ? ഒരു കാര്യം നമുക്കെല്ലാം ഇപ്പം ഇത്രയും വാക്യം വായിച്ച കേട്ട സമയത്ത് നമുക്ക് ഒരു കാര്യം ഉറപ്പായി, ഐ ഡോണ്ട് വാണ്ട് ബി ലെഫ്റ്റ്. എനിക്ക് ഈ ഭൂമിയിൽ ഇനി എനിക്ക് മുന്നോട്ട് പോവാൻ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല, എനിക്ക് എങ്ങോട്ട് പോകണം? ഈ നാട് എന്റെ പേര് വിളിക്കുമ്പോ എനിക്കും അന്ന് രൂപാന്തരപ്പെടണം, എനിക്കും യേശുവിനോട് കൂടി മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇപ്പൊ മനസ്സിലായോ? ആ ഫ്ലൂയിഡ് മാനേജറിന്റെ മനസ്സിൽ കൂടെ പോയി ചിന്താഗതി, അവന് നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് മനസ്സിലായപ്പോ പെട്ടെന്ന് അവന്റെ സ്ട്രാറ്റജി ചേഞ്ച്. ഓക്കെ, ഇനി എനിക്ക് ഈ മാമോനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള ഈ റിച്ചസിനെ കൊണ്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ അവന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ ഫ്ലൂ റിച്ചസിനെ പറ്റിയുള്ളതായ ബോധം അവനുണ്ടായപ്പോൾ അവന്റെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്. ഈ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ എത്തിരിക്കുന്നതായ കാലം, പ്രൈസ് ലോർഡ്, ഈ ദിവസങ്ങളിൽ അവിടെ യേശു ക്രിസ്തു ആ അധ്യായത്തിന്റെ താഴെ ചില ഭാഗങ്ങൾ പറയുന്ന ഒന്ന് രണ്ട് വാക്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് വാച്ച് ഔട്ട് ചില പ്രത്യേകത, ജസ്റ്റ് അപ്പോയിന്റ് മാത്രം പറയാം. അന്ന് പറയുന്നൊരു കാര്യമാണ്, കള്ള പ്രവാചകന്മാർ വരും, ഉപദേഷ്ടാക്കൾ വരും, യേശു ക്രിസ്തു ഇന്നടുത്ത്, യേശു ക്രിസ്തുവിനെ പോലെ കുറെ ആൾക്കാർ വരും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഈ സമയം നടക്കാരും. ചില നമ്മൾ ഈ ആൻഷ്യസ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മുടെ ആ മനസ്സ് ചഞ്ചലപ്പെട്ട് പോകാതിരിക്കാനാണ് യേശു ക്രിസ്തു പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കും. എന്നാൽ മനുഷ്യത്തിന് വില നമുക്ക് ആർക്ക് പറയും? പിന്നെ അവിടെ യേശു ക്രിസ്തു പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഒരേ ഒരു റെഫറൻസ് യേശു ക്രിസ്തു കൊടുത്തിരിക്കുന്നത് നോഹയുടെ കാലത്ത് ഉണ്ടായിരുന്നത്. നോഹയുടെ കാലത്ത് നമുക്ക് എല്ലാം ചിന്തിക്കാമെന്നാണ്, ഇപ്പൊ സംഭവിക്കുന്നത് വ്യക്തമായിട്ട് ഇപ്പൊ നടക്കുന്ന പോലത്തെ സംഭവമാണ് അന്ന് നടന്നത്. അന്ന് നോഹ പെട്ടകം പണിതു, പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ എന്താന്ന് ഓർക്കുന്നുണ്ടോ? യേശു ക്രിസ്തു പറഞ്ഞ വാക്യം, നോഹയുടെ കാലത്ത് മനുഷ്യൻ തിന്നും കുടിച്ചു, വിവാഹത്തിന് പോയി, വിവാഹത്തിന് കൊടുത്തും അവർ ജീവിച്ചു. പ്രൈസ് ലോർഡ്. നാളെ നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ? ഇഷ്ടം പോലെ ഫുഡ്, ഇഷ്ടം പോലെ കുടിക്കാൻ സമൃദ്ധിയിൽ നമ്മള് നടന്നു നിൽക്കുക, ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ. നമുക്കിപ്പോ നമ്മുടെ ഇവിടെ ഗാന്ധാരാണെങ്കിലും നാട്ടിലാണെങ്കിലും കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിച്ചു, നാട്ടിലെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ രീതിയിലായിരുന്നു, 10-ോ 20-ോ കൊല്ലം മുന്നേ കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായിരുന്നു. ഇന്ന് കല്യാണം എന്ന് പറഞ്ഞാല് വലിയ സംഭവം, എത്ര കല്യാണങ്ങളാണ് നടക്കുന്നത്. അതിന്റെ പുറകുള്ള വിഷയം എന്താ? ഇന്നാണെങ്കിലും നമുക്കിവിടെ കേരളയാണെങ്കിൽ കല്യാണത്തിന് ആരും വിളിച്ചില്ല, നമുക്ക് വലിയ ഗണ്ണോ. വിളിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വലിയ സന്തോഷമാണ്. കാര്യം എന്താ? നല്ല വണ്ടിയുണ്ട്. ആന്റി പറഞ്ഞല്ലേ, അനുജാനേക്കാൾ നല്ല വണ്ടിയുണ്ട്. നമുക്ക് വണ്ടി കൂടെ പോകുമ്പോൾ നമ്മുടെ വണ്ടി മോശമാണോ എന്ന് നമുക്ക് ചിന്തിക്കാനുണ്ട്. ഒരു കാരണമില്ല, അനുജാന വണ്ടി ഇട്ടിട്ട് നമുക്ക് ഏജാന്റെ വണ്ടി കൂടെ പോകാൻ പറ്റും. ഓക്കെ, നല്ല വണ്ടിയുണ്ട്, നല്ല സൂട്ടില്ലേ, നല്ല സാരി ഇല്ലേ, ഇതൊക്കെ എന്തായാലും എപ്പോഴാ കല്യാണത്തിന് പോകാനായിട്ട്? നല്ല കുട്ടി എടുത്തില്ലേ, എല്ലാ ആൾക്കാരും കാണത്തില്ലേ, നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം ഇൻവിറ്റേഷൻ വേണ്ടി. പ്രൈസ് ലോർഡ്. വിവാഹത്തിന് കൊടുത്തു, വിവാഹത്തിന് പോയി, നമ്മുടെ എല്ലാം മനസ്സ് നല്ല റെഡി ആയിട്ട് ഈ ലോകത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇന്ന് രാവിലെ സമയം ദൈവം കേൾക്കുമോ, നമ്മളെ തന്നെ ഇറക്കുവാൻ. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഇത് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ മനസ്സ് കർത്താവിന് വരുവെങ്കിൽ ഒരുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവിടെ പറയുന്നത് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ ഇത് സംഭവിക്കും. മനുഷ്യന്റെ സ്ത്രീ ഇപ്പൊ ഇങ്ങനെ ഓക്കെ, എന്നാൽ നോഹ എന്ത് ചെയ്യുമായിരുന്നു? നോഹയ്ക്ക് പണിയായിരുന്നു. അവൻ ദൈവം പറഞ്ഞായ വക്തത്വത്തിന് വേണ്ടിയിട്ട് അവൻ കാത്തിരിക്കും എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഹൃദയവും എപ്പോഴും ഈ കർത്താവിന്റെ വരവിന് വേണ്ടി, അതായത് ജീവനോടിരിക്കുന്ന എനിക്ക് രൂപാന്തരപ്പെടാൻ ഉള്ള എന്റെ ആ ആഗ്രഹം, പ്രൈസ് ലോർഡ്, ആ ഒരു ചിന്ത ഈ ദിവസങ്ങളിൽ നമ്മളെ ഭരിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അതിനോട് അനുബന്ധിച്ച് ഒന്ന് രണ്ട് വാക്യങ്ങളും ഞാൻ പറയാം. അതായത് ഞാൻ കഴിഞ്ഞ ചിന്തിക്കുകയായിരുന്നു ഈ ഒരു വാഞ്ച, ഈ ഒരു ചിന്താഗതി, അത് പല വാക്യങ്ങൾ വായിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, നമ്മള് ഒരു നല്ല കളി, ഐ മീൻ ബാഡ്മിന്റണോ അല്ലെങ്കിൽ സോക്കറോ നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ ചിന്തിച്ച, അല്ലെങ്കിൽ നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും, അല്ലെങ്കിൽ വെളിയിൽ നമ്മൾ കൃഷിപ്പണി, എന്തെങ്കിലും നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഒരുപാട് അധ്വാനിച്ച് നമ്മുടെ ശരീരമൊക്കെ നമ്മളത് ചെരിക്ക വേർത്ത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമുക്ക് ഈ ചേട്ടൻ ഓർമ്മണം കുടിക്കാം, അങ്ങനെ വേറെ പിന്നെ നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനുള്ളത്? നമ്മൾ ശരിക്കും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വേർത്ത് കുളിച്ചിരിക്കുക, നമ്മുടെ ചിന്താഗതിയായിരിക്കും. വെള്ളം നമ്മുടെ മനസ്സിലുണ്ട്, അടുത്ത് നമുക്ക് എന്ത് ചെയ്യാനായിരിക്കും ആഗ്രഹം? റെസ്റ്റ് എടുക്കാൻ, റെസ്റ്റ് എടുക്കുന്നതിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാനാഗ്രഹം? ഭക്ഷണം കഴിക്കും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ആരാ കുളിക്കണം പറഞ്ഞു. നമുക്ക് ഈ മുഷിഞ്ഞ വേഷം ഓക്കെ ടോയ്ലറ്റ് ചെയ്ത് നമ്മള് വേർത്ത് കുളിച്ച ഈ വേഷം ഊരിക്കളയാൻ ഒരാഗ്രഹം, ഉരിയുവാനുള്ള ആഗ്രഹം, അതാണ് കൊരിന്തലേഖനത്തിന്റെ അകത്ത്, അതായത് അപ്പോസ്തലനായ പൗലോസ് തന്നെ പറഞ്ഞിട്ട് വായിക്കുന്നത്, ഈ അമർത്യമായതിനെ ഒന്ന് ഉരിഞ്ഞേച്ച് എനിക്ക് അമർത്യമായത് ഇംപ്രഷനെ എനിക്ക് ഇടാനുള്ള ആ വാഞ്ച, പ്രൈസ് ലോർഡ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മള് നമ്മളെ നശിക്കുന്ന ഈ ബോഡി നമ്മൾ ഉരിഞ്ഞു കളഞ്ഞേച്ച് ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ബോഡി നമ്മൾ ധരിക്കും, പ്രൈസ് ലോർഡ്. കാരണം നമ്മൾ ഈ യേശുക്രിസ്തുവിനെ നമ്മൾ രൂപാന്തരപ്പെടും എന്നുള്ള ഈ സന്ദർഭത്തിൽ നടക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ഈ പരിശുദ്ധമായിട്ടുള്ള ഈ ബോഡി നമ്മൾ സന്തോഷത്തോടുകൂടി നമ്മൾ അതിനെ ഉരിഞ്ഞിടണം. ഒരു കാര്യം ചിന്തിക്കണം, ഈ ഭൂമിയിലുള്ള സകലത്തെയും നമ്മൾ വിട്ടുകളയും. ഓക്കെ, ഇന്ന് നമുക്ക് വളരെ പ്രഷസായിട്ടുള്ള നമ്മുടെ കാറും വീടും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാം നമ്മളൊന്ന് ഉപേക്ഷിക്കാൻ റെഡിയായിരിക്കും. അത് നമ്മൾ കളയും, നമ്മുടെ ശരീരവും നമ്മൾ കളയും. കളഞ്ഞിട്ട് പ്രൈസ് ലോർഡ്, ഈ ഒരൊറ്റ ശബ്ദം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ നമ്മൾ എടുക്കപ്പെടും, പ്രൈസ് ലോർഡ്. ഈ ഒരു ചിന്ത, ഈ ഒരു കാര്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുവാനും ദൈവം നമ്മൾ സഹായിക്കട്ടെ. ഇതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ചിന്തിപ്പിച്ച മറ്റൊരു വാക്യം, ഈ അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസ് എന്ന ലേഖനത്തിന്റെ അകത്ത് എന്റെ അത് പറഞ്ഞിരിക്കുന്നു, ഞാൻ നല്ല പോരുതി വിശ്വാസം കാത്തു ഇനി ഓട്ടം തിരിച്ചു, നീതിയുള്ള കിരീടം ആർക്കു വേണ്ടിയിട്ടാണ്? അവന്റെ വരവെങ്കിൽ പ്രിയം വെച്ചിരിക്കുന്ന നല്ലവർ നമ്മളെ ഇതിനു വേണ്ടി ആഗ്രഹിച്ച് പ്രിയം വെച്ചിരിക്കുന്നു, നമുക്ക് തീർച്ചയായിട്ടും ആ കിരീടം ലഭിക്കും. ഇനി എന്റെ താഴെഭാഗങ്ങള് ഞാൻ കഴിഞ്ഞ ഓർത്തു, ദൈവത്തിന്റെ അവസാനത്തെ റെവലേഷൻ ചാപ്റ്റർ 22:20 എന്താ പറഞ്ഞിരുന്നത്? ആ അത് മുന്നേ ഒരു വാക്യമുണ്ട്. ഓക്കെ ഒരു സെക്കൻഡ്, ആ ചിന്തയിൽ ആ വാക്യത്തിലോട് പോകുന്നതിന് മുന്നേ ഒറ്റ വാക്യം പറഞ്ഞിട്ട്, ഇനി ഇത്രയും കേട്ട സ്ഥിതിക്ക് ഓക്കെ ഒരു പ്രാവശ്യം കൂടെ ചിന്തിച്ചോ, ഒറ്റ പ്രാവശ്യം ചിന്തിച്ചോ, നമ്മളെന്താ ചിന്തിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ വരവ് എപ്പം വരാൻ സാധ്യത റെഡിയാണോ? ഒരു പക്ഷേ നമുക്ക് ഇതുപോലെ ക്വസ്റ്റ്യൻ ഇനി ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ ഇന്ന് സംഭവിക്കും, ഇന്ന് ഉച്ച സംഭവിക്കും, നാളെ രാവിലെ സംഭവിക്കാം. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തിന്റെ പ്രധാന മേശകൾ നമ്മൾ ശുശ്രൂഷിച്ചു, യേശു ക്രിസ്തു ഞാൻ വരുവോളം നിങ്ങളുടെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവ് വന്ന ശേഷം മേശ ദൈവമക്കളെ നമ്മൾ വളരെ സീരിയസ് ചിന്തിക്കുന്ന വിഷയമാണ്. ഏത് സമയവും കർത്താവ് വരാം, പക്ഷെ നമ്മുടെ ചിന്താഗതി എന്താണ്? നമ്മുടെ ചിന്തിക്കുന്ന വരാൻ ഇന്നിപ്പോ ഇന്ന് ചാൻസ് 90% ഇല്ല. കാരണം ഈ സ്നോയും തണുപ്പും ഐസ് ഒക്കെയുള്ള സന്ദർഭത്തിന് കാരണം ചാൻസ് ഒന്നും നമ്മുടെ ചിന്താഗതി. ഓക്കെ നമ്മുടെ ചിന്താഗതി മാറ്റണം. ഞാൻ പറയാം കാരണം. ഓക്കെ 22 അധ്യായത്തിന്റെ 20 കാണിച്ചു യേശു ക്രിസ്തു എന്താ പറയുന്നത്?
ഞാൻ വേഗം വരുന്നു.
യേശു ക്രിസ്തു ഇവിടെ ഈ ഭൂമിയിലായ സമയത്ത് ശിഷ്യന്മാരോട് അവൻ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ മത്തായിയുടെ സുവിശേഷം 24 കാര്യം പറഞ്ഞ് സംസാരിച്ചെങ്കിലും യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായത്തിന്റെ അതിന്റെ 3-4 വാക്യങ്ങൾ പറഞ്ഞ സമയത്ത് ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നു, ഞാൻ ഭവനം ഒരുക്കിയിട്ട് ഞാൻ തിരിച്ചു വന്ന് ഞാൻ ഇട്ട സ്ഥാനത്ത് നിങ്ങളെ കൂട്ടിച്ചേർക്കാം എന്ന് പറഞ്ഞു. എന്ന യേശു ക്രിസ്തു അന്ന് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു എങ്കിലും ഈ എത്ര സ്പീഡിലാണ് യേശു ക്രിസ്തു വരുന്നെന്നുള്ള കാര്യം ഇവിടെ മാത്രം പറഞ്ഞു. ഓക്കെ അന്ന് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് അവർക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എപ്പോൾ സംഭവിക്കുന്നു? അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞു എനിക്ക് ഒരു പിടിയുള്ളു. ഓക്കെ ഐ ഹാവ് നോ ക്ലൂ. വരാൻ വെച്ചേക്കുന്ന കമ്മീഷൻ വരുന്ന ദൂതന്മാർക്കോ അവർക്കോ ഒരു ഐഡിയ ഇല്ല. പിന്നെ പിതാവിന് മാത്രമേ അറിയാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ വെളിപാട് പുസ്തകത്തില് ഈ പത്മോസിന്റെ ദ്വീപില് യോഹന്നാൻ അവിടെ നിന്ന സമയത്ത് യേശു ക്രിസ്തു പറഞ്ഞു, യോഹന്നാനെ നീ ഒരു കാര്യം പറയണം. ഓക്കെ ഞാൻ അന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും എപ്പം വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ എല്ലാവരും പറഞ്ഞേക്കണം ഞാൻ വേഗം വരുന്നു. ഫ്രൈസ്ലോ നമ്മുടെ ഹൃദയം വാസ്തുവിൽ ഈ വളരെ കേട്ടുമ്പോൾ നമുക്കൊരു നമ്മുടെ പെർസ്പെക്ടീവ് ഒന്ന് ചേഞ്ച് ചെയ്യട്ടെ. നമ്മുടെ ഈ ലോകത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഞാൻ ചിലപ്പോ ഓർക്കും ചേട്ടാ നമുക്ക് പോരുന്ന കേട്ട മീൻസ് നോ, നമുക്ക് ഈ ഭൂമിയിലെ പ്രശ്നങ്ങളല്ല. കർത്താവിന്റെ വരവ് സംഭവിച്ചെങ്കില് നാളെ കൊടുക്കുന്ന പേരോളിനെ പറ്റി ചിന്തിക്കണ്ട. ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും ഉണ്ടാക്കേണ്ട കുടിനെ പറ്റി നിങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ആർക്കും ചിന്തിക്കണ്ട. താങ്ക് യു ബൈ ദി വേ ടാക്സ് റെസീസ് ആർ കമ്മിങ് ദിസ് വീക്കെൻഡ്. പറയാൻ പറ്റുന്നില്ല ടാക്സ് റെസീപ്റ്റ് കൊടുക്കണ്ട, ടാക്സ് ഫയൽ ചെയ്യണ്ട, ഒറ്റ കാര്യം ചെയ്യണ്ട. കർത്താവ് വന്നാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടു തന്നെ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമുക്ക് വാസ്തവത്തില് ഇന്നത്തെ മീറ്റിംഗ് കൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, കർത്താവ് ഞാൻ എന്റെ ചിന്താഗതികളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം. കർത്താവിന് വരുന്ന വേണ്ടി കാത്തിരിപ്പാൻ അവിടെ താഴെ പറഞ്ഞിരിക്കുന്ന യേശു ക്രിസ്തു പറഞ്ഞു ഞാൻ വേഗം വരുന്നു എന്ന് താഴെ എഴുതിക്കുന്നത് എന്താ? കർത്താവേ വേഗം വരണം, വേഗം വരണം. ഈ ചിന്തയോടെ let's all say in our heart that when it says that I'm coming soon in our heart let's say that come soon. Praise the Lord. ഈ ചിന്താഗതിയോടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. And message this one minute. We'll just do one more thing. Okay. Just close your eyes. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കേട്ടതായ ദൈവത്തിന്റെ വചനം, നമ്മൾ പല പ്രാവശ്യം ഈ വചനം കേട്ടിട്ടുണ്ട്, പല പ്രാവശ്യം യേശുക്രിസ്തുവിന്റെ പറഞ്ഞതിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു പ്രാവശ്യം കൂടെ ഈ ദൈവത്തിന്റെ വചനം കേൾപ്പാൻ പറ്റണം. കർത്താവ് നമ്മളെ സഹായിക്കും. ഇനി എന്ന് ഈ വചനം കേൾക്കും നമുക്ക് ആർക്കും അറിയുന്നില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടതായ ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകും നമുക്ക് വാസ്തവമാണ് കർത്താവേ ആയ യേശു ക്രിസ്തുവെ നീ വേഗം വരണമേ എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കാനും അതനുസരിച്ച് ഒരുങ്ങുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളൊക്കെയും നമ്മൾ അനേക ദൈവത്തിന്റെ വചനം കേട്ടു. എന്നാൽ നമ്മൾ ഒരുങ്ങിയിരിപ്പാ ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്ന ആ 10 കന്യകമാർ പോയതില്ല, 5 പേര് അവര് ബുദ്ധിയുള്ള കന്യകമാരായി. അവര് എല്ലാവരും ക്ഷീണിച്ചപ്പോൾ അവരുടെ കയ്യിൽ എണ്ണയുണ്ടായിരുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന വിളക്കുകൾ തക്ക സമയത്ത് തെളിയിച്ചു. യേശുക്രിസ്തു മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ട് അവൻ വരുമ്പോൾ, യജമാൻ വരുമ്പോൾ അവൻ ഉണർന്നിരിക്കുന്ന ദാസനെ പോലെ. യേശുക്രിസ്തു പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ കളനെ പോലെ വരുന്നു എന്ന് യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞെങ്കിലും അവൻ വെളിപാട് ശ്രുതി പറഞ്ഞിരുന്നു, ഞാൻ വേഗം വരുന്നു. പ്രൈസ് ലോർഡ്. കർത്താവ് വേഗം വരുന്നു. നമ്മുടെ ഹൃദയത്തെ ഈ ദിവസങ്ങളിൽ ഒരുക്കുവാൻ നടക്കണം. നമ്മൾ പ്രത്യാശയുടെ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വരവിനു വേണ്ടി ഒരുങ്ങുവാൻ നടക്കണം. കർത്താവ് നമ്മളെല്ലാവരും സഹായിക്കട്ടെ.